നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് മുമ്പോട്ടുള്ള ജീസസിന്റെ ബാക്കിയുള്ള പാരബിൾസിലേക്ക് പോകാമെന്നാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഏത് പാരബിളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഏതായിരുന്നു? സോൾട്ട് ആൻഡ് ലൈറ്റ്. ഏത് ചാപ്റ്റർ ആയിരുന്നു? മാത്യു ചാപ്റ്റർ 5:14 അല്ലേ. അതാണ് ജീസസിന്റെ ഫസ്റ്റ് പാരബിൾ. ജീസസ് അതിൽ പറയുന്നത് എന്താണ്? യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ലൈറ്റായിട്ട് ഡാർക്ക് വേൾഡിൽ പ്രകാശിക്കാൻ, ലൈറ്റ് കൊടുക്കാൻ അല്ലേ. ഞാനത് നമ്മളുടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യനെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആദത്തിനെ ഉണ്ടാക്കിയത് എന്തായിട്ടാണ്? ഒരു ബൾബ് പോലെയാണ് അല്ലെ. ബൾബ് ഇരുട്ടത്ത് കത്തുന്നത് പോലെ, ഒരു ബൾബ് പോലെ മനുഷ്യനെ ഗോഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നേരെ ഒരു ബൾബ് കത്താനായിട്ടുള്ള കണ്ടീഷൻ എന്താണെന്നാ പറഞ്ഞത്? ഇലക്ട്രിസിറ്റിയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കണം അല്ലെ. നേരം അതായിരുന്നു ആദത്തിന്റെ അടുത്ത് പറഞ്ഞത്, ഗോഡിന്റെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യാൻ. മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, ലൈഫ് വെളിയിൽ കാണിക്കാനായിട്ട്. ഗോഡിന്റെ ലൈഫ് വെളിയിൽ എങ്ങനെ? പ്രവൃത്തികളിൽ കൂടാണ്, അല്ലെങ്കിൽ ആക്ഷൻസിൽ കൂടാണ് പുറത്ത് കാണുന്നത്. നേരം ഗോഡിന്റെ ആ ലൈഫിനെ, അല്ലെങ്കിൽ ലൈറ്റിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഗോഡുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക അല്ലെ. ഒരു ബൾബ് അതിന്റെ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന പോലെ എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കാനാണ് ഗോഡ് പറഞ്ഞത്. അന്നേരം ആഡം എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? ആഡം ചെയ്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ആഡം എന്ത് ചെയ്തപ്പോഴാണ് കണക്ഷൻ ഡിസ്കണക്ട് ആയിരുന്നു? റിപ്പൻറ്റ് ചെയ്തപ്പോൾ. കറക്റ്റ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കുന്നത്. എന്നിട്ട് ആഡം റിപ്പൻറ്റ് ചെയ്തു. ആഡം റിപ്പൻറ്റ് ചെയ്തപ്പോ എന്ത് പറ്റി? ആഡം റിപ്പൻറ്റ് ചെയ്തപ്പോ ആഡം ദൈവമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് കേട്ടെ. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്റെ ഞാൻ പറഞ്ഞ എന്തായിരുന്നു എന്റെ അർത്ഥം? ചേഞ്ചിങ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ ട്രേണിങ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ് റിപ്പൻറ്റൻസ്, മാനസാന്തരം എന്നുള്ള വാക്കിന്റെ. അന്നേരം ആഡം റിപ്പൻറ്റ് ചെയ്തു. എവിടുന്ന് റിപ്പൻറ്റ് ചെയ്തു? സേറ്റനിൽ ലൈ ബിലീവ് ചെയ്യാൻ വേണ്ടി ഗോഡിൽ നിന്നും റിപ്പൻറ്റ് ചെയ്ത് സേറ്റനിലോട്ട് ഡിപ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ സേറ്റന്റെ ലൈ ബിലീവ് ചെയ്തു. അപ്പോൾ ആഡം ലൈറ്റ് കട്ട് ഓഫ് ആയി, അല്ലെങ്കിൽ കണക്ഷൻ കട്ട് ഓഫ് ആയി. ആഡം മരിച്ചു, സ്പിരിച്വലി ആഡം മരിച്ചു. അന്നേരം കണക്ഷൻ പോയി എന്ന് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ നടന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പിന്നെ നടന്നത്? എന്താണ്? കണക്ഷൻ ഡിസ്കണക്ട് ആവുക മാത്രമല്ല ചെയ്തത്, വേറൊരു കാര്യം കൂടെ നടന്നു. സിൻ ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നു. അന്നേരം കണക്ഷൻ കട്ടായി, ചുമ്മാതെ ഡെഡായിട്ട് കിടക്കുക മാത്രമല്ല ചെയ്തത്, ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സിൻഫുൾ ഹാർട്ട് ഉണ്ടായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഒരു വയറ് കട്ട് ചെയ്തിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കുന്ന പോലെ മനുഷ്യന് ഒരു സിൻഫുൾ ഹാർട്ട് ഉണ്ടായി അല്ലെ. അന്നേരം ആ സിൻഫുൾ ഹാർട്ട് വേറൊരു രീതിയിൽ ജീസസ് ക്രൈസ്റ്റ് പറയുമ്പം അതൊരു സിൻഫുൾ സിൻ ഫാക്ടറി ആണെന്ന് പറഞ്ഞു. സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ, അകത്തുനിന്ന് സിൻഫുള്ളായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാക്കുന്ന, അതൊരു ആക്ഷൻസ് ആയിട്ട് പുറത്തു വരുന്ന ഒരു സിൻ ഫാക്ടറി ആണ് മനുഷ്യന്റെ ഹാർട്ട്. അന്നേരം ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും അങ്ങനെ ആ ഒരു സിൻ ഫാക്ടറിയുമായിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ അത് ചെറുതായിട്ടായിരിക്കും, പിന്നീട് അത് പുറത്തോട്ട് കാര്യങ്ങൾ വെളിയിൽ വരും. അന്നേരം ആ സിൻ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് അത്, ആ ഹാർട്ടിൽ നിന്നുള്ള ആ സിൻ പുറത്തോട്ട് വന്ന് മൈൻഡിനെ പൊല്യൂട്ട് ചെയ്ത് ഒരു മനുഷ്യന്റെ പ്രവൃത്തികളായിട്ട്, ആക്ഷൻസ് ആയിട്ട് വെളിയിൽ വരുന്നു. അങ്ങനെയാണ് മനുഷ്യൻ ഈ ലോകത്തിലുള്ള ആൾക്കാർ സിൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിന്നറായിട്ട് തീരുന്നു. അതായത് സിൻ അകത്തുണ്ട്, സിൻ അത് പുറത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും വരും. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവർ വാശിയും അവർ സെൽഫിഷ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം, ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം പിള്ളേരെ കള്ളം പറയാനായിട്ട്. നിങ്ങളാരെല്ലാം പഠിപ്പിച്ചോ? സ്കൂളിൽ പഠിപ്പിച്ചോ കള്ളം പറയാൻ? പിന്നെ എങ്ങനെ നിങ്ങൾ ചെറുപ്പത്തിൽ മുതലേ കള്ളം പറയാൻ തുടങ്ങി? അതോ നിങ്ങൾ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? എങ്ങനെ? ആരെല്ലാരും പറഞ്ഞു തന്നു? എങ്ങനെ? എന്റെ കാര്യം എന്ത്? എന്താ ജൂബൽ? ആ സിൻഫുൾ നേച്ചർ, ആ സിൻ ഫാക്ടറി അകത്തുള്ളത് കൊണ്ടാണ് അതിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ആദ്യം അറിയത്തില്ലെങ്കിലും പതുക്കെ 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 പുറത്തു പോയി. അന്നേരം ഒരു മനുഷ്യന്റെ ഉള്ളിൽ സിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെന്റർ ഉണ്ട്. ഇതിനെയാണ് സിൻഫുൾ ഹാർട്ട് എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു അല്ലെ. നേരം ഗോഡിന് അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഈ സിൻഫുൾ ഹാർട്ട് മാറ്റുക എന്നുള്ളത്. നേരം അതിനു മുമ്പ് ഗോഡ് എന്താ കൊടുത്തേ? എന്തോ ഒരു കാര്യം കൊടുത്തു എന്ന് പറഞ്ഞു. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് വന്നിട്ട് ആ സിൻഫുൾ ഹാർട്ട് മാറ്റുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഗോഡ് കൊടുത്തത് എന്താണ്? ലോ കൊടുത്തു അല്ലേ? ലോയുടെ ഉദ്ദേശം എന്താണ്? ഓൺലൈനിലുള്ള ആൾക്കാർക്ക് പറയാമോ ലോയുടെ ഉദ്ദേശം എന്താണ്? നിയമം. ലോ കൊടുത്തത് എന്തിനാണ്? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ലോ? ഞാൻ ആ ലോക്ക് വേറൊരു രീതി പറഞ്ഞിരുന്നു. ഇപ്പൊ മനുഷ്യന്റെ സിൻഫുൾ നേച്ചറിനെ ഒരു സിൻഫുൾ ഹാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ലോയെ വേറൊരു കാര്യമായിട്ട് പറഞ്ഞു. എന്തായിരുന്നു?
ലോ ആണെങ്കിൽ ഞങ്ങളെ സിന്നസ് ആണ്.
ഉറക്കെ പറഞ്ഞു, എനിക്ക് കേൾക്കുന്നില്ല.
ലോ സിന്നസ് ആണ് കാണിക്കാനോ?
ലോ സിന്നെ കാണിക്കാൻ, അതിന് ലോ ഞാൻ വേറൊരു പേര് പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ എമിൽ, എമിലിന് ഓർമ്മയുണ്ടോ? മനുഷ്യന്റെ ഹാർട്ട് ബാഡ് ആണെങ്കിൽ ലോ എന്താണ്? ആ ലോ ഒരു സ്കാനിങ് മെഷീനാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലെ, ഞാൻ പറയുന്നത് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പിന്നെ വേണമെങ്കിൽ എഴുതി വെക്കണം, കാരണം ഞാൻ നെക്സ്റ്റ് വീക്കിൽ ചോദിക്കും. ഓക്കെ, എന്നാൽ ലോ എന്ന് പറയുന്നത് എന്താണ്? ലോ എന്ന് പറയുന്ന ഒരു സ്കാനിങ് മെഷീനാണ് അല്ലെ? എന്തിനാണ് സ്കാനിങ് മെഷീൻ? അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണോ സ്കാനിങ് മെഷീൻ കണ്ടുപിടിച്ചത്? ആണോ ജവാനെ, സ്കാനിങ് മെഷീനും കൊണ്ട് അസുഖം മാറുമോ?
ഇല്ല, അസുഖം എന്തോന്ന് കണ്ടുപിടിക്കും.
ആ അസുഖം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് സ്കാനിങ് മെഷീൻ അല്ലെ? അസുഖം ആരെ കാണിച്ചു കൊടുക്കാൻ, ആർക്കറിയാനായിട്ട്? ആ അസുഖമുള്ള ആൾക്കറിയാനായിട്ടാണ് അല്ലെ? അസുഖമുള്ള ആൾക്ക് അസുഖം ഉണ്ട് എന്ന് ആൾക്കറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സ്കാനിങ് മെഷീൻ. അന്നേരം മനുഷ്യന്റെ ഹാർട്ട് സിൻഫുൾ ആണ്. അന്നേരം മനുഷ്യൻ ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് ജനിക്കുന്നത്, കാരണം അവന്റെ ഉള്ളിലൊരു ബാഡ് ഹാർട്ട് ഉണ്ട്. ആ ഹാർട്ട് എന്ത് ചെയ്യണം? ഹാർട്ട് നന്നാക്കി എടുക്കാൻ പറ്റുമോ? പറ്റുമോ? അത് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഹാർട്ടാണോ മനുഷ്യന്റെ? ജൂബൻ ആണോ? എങ്ങനെ ശരിയാക്കും? ഏ, അത് ശരിയാക്കാൻ ഒക്കത്തില്ല, അത് റീപ്ലേസ് ചെയ്യണം അല്ലെ? അത്ര കുറച്ച് വലിയ ചില ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വെച്ച് ശരിയാക്കാം. പക്ഷെ കംപ്ലീറ്റ്ലി ബാഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹാർട്ട് റീപ്ലേസ്മെന്റ്, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും അല്ലെ? ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് മനുഷ്യന് ആവശ്യം വരുന്നത്. അന്നേരം ഗോഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെ പറഞ്ഞിരുന്നു, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫർ ചെയ്തിരുന്നു അല്ലെ? ഏതൊക്കെ ചാപ്റ്ററിലാണ് ഞാൻ പറഞ്ഞത്? ജെറമിയയിലും എസെക്കിയേലും ഒക്കെ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഗോഡ് ഓഫർ ചെയ്തു. പക്ഷെ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫർ ചെയ്തിട്ട് ഗോഡ് ഒരു സ്കാനിങ് മെഷീൻ കൊടുത്തു. ആ സ്കാനിങ് മെഷീനിൽ കൂടെ ഒരാൾക്ക് മനസ്സിലാവും എന്താണ്, അയാളൊരു സിന്നർ ആണെന്ന് മനസ്സിലാവും. അന്നേരം ലോ കാണിക്കുമ്പോൾ, ലോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ ആം എ സിന്നർ. അന്നേരം ലോ റിട്ടൺ ലോ കൊടുത്ത് ഗോഡ് കൊടുത്ത ആർക്കാണ്? റിട്ടൺ ലോ കൊടുത്ത് ഇസ്രായേലേറ്റ്സിനാണ്. അന്നേരം ഇസ്രായേലേറ്റ് അല്ലാതെ ജെന്റൈൽസിന് എങ്ങനെയാണ്? അന്നേരം ലോ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നത് അവരുടെ ഹാർട്ട് ബാഡ് ആണെന്ന് മനസ്സിലാവുന്നത്. അവർക്ക് ലോയ്ക്ക് പകരം വേറൊരു കാര്യം ഗോഡ് കൊടുത്തു. എന്താണെന്ന് അറിയാം? ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്ല. ആ അവരുടെ മനസാക്ഷി എന്ന് പറയും മലയാളത്തിൽ, കോൺഷ്യസ്നസ് അല്ലെ? അന്നേരം അവര് തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു ഇത് തെറ്റാണ്, കള്ളത്തരമാണ് പറയുന്നത്, ഇത് തെറ്റാ ചെയ്യുക, അങ്ങനെ പറയാറുണ്ടോ? ആരോ പറയുന്നത്? ഹോളി സ്പിരിറ്റ് ബോണഗെയിൻ ആയ ആൾക്കാണ്. നിങ്ങൾ ബോണഗെയിൻ ആണെങ്കിൽ ശരിയാണ്, ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ നിങ്ങൾ ഞാൻ ജനറലി പറയുന്നത് ജനറലി ഉള്ള ആൾക്കാർക്ക്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ വീണ്ടും ജനിക്കാത്ത ആൾക്കാർക്കും ചിലപ്പം അവർക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് തോന്നും. ഹോളി സ്പിരിറ്റ് ഇല്ലാത്ത ആൾക്കാർക്കും അതവർക്ക് എങ്ങനെ തോന്നും? ആ അവരുടെ കോൺഷ്യസ്നെസ് അവരെ ട്രിക്ക് ചെയ്യും അല്ലേ? എല്ലാവർക്കും ഉണ്ടത്, അത് ഹോളി സ്പിരിറ്റ് വേണമെന്നില്ല. ബോണഗെയിൻ അല്ലാത്ത ആൾക്കാർക്കും തെറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ കോൺഷ്യസ്നെസ് കുറഞ്ഞു 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 കുറഞ്ഞ് അവരുടെ കോൺഷ്യസ്നെസ് തന്നെ ഹാർഡ് ആവും. അപ്പൊ പിന്നെ അവർക്ക് തെറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയാണ് ചില ആൾക്കാർ ഭയങ്കര ക്രിമിനൽസ് ഒക്കെ ആവുന്നത്. കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് പോകും, ഒരു സെൻസിറ്റിവിറ്റി പോകും. പക്ഷെ അവര് വീണ്ടും ജനിച്ച അല്ലെങ്കിലും അവർക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ് ഒരു ലോ ആണ്. ആ ലോ പറയുകയാണ് നീ നിന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, നീ ഒരു സിന്നറാണ്, അതുകൊണ്ടാണ് എന്നുള്ളത് പറയുന്നത്. അന്നേരം രണ്ട് രീതിയിൽ എല്ലാവർക്കും ഗോഡ് ലോ കൊടുത്തിട്ടുണ്ട്, ഒന്ന് റിട്ടൺ ലോ, ഇല്ലെങ്കിൽ അവരുടെ കോൺഷ്യസ്. ഞാനീ പറയുന്നത് ബൈബിളിലുള്ളതാണ്, ബാക്കി ഞാൻ എടുക്കുന്നില്ല. റോമൻസ് ചാപ്റ്റർ 2 ഒക്കെ വായിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഗോഡ് ജെന്റൈൽസിന് കൊടുത്തിരിക്കുന്നത് ഒരു കോൺഷ്യസ്നെസ് ആണ് അവർക്ക് അവരുടെ സിന്നിനെ തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഇല്ലെങ്കിൽ ലോ നമ്മളുടെ അടുത്ത് നമ്മളെ കൺവിക്ട് ചെയ്യാണ്, യു ആർ എ ഹാർട്ട് പേഷ്യന്റ്. അതായത് സ്കാനിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്താണ്, നമ്മളുടെ ഹാർട്ട് ബാഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു സിക്ക് ആണെന്ന് ഒരാൾക്ക്, ഒരാൾക്ക് ഞാനത് പറഞ്ഞു, ഞാൻ ജീസസ് തന്നെ പറഞ്ഞു, ഐ കെയിം ഫോർ സിക്ക് പീപ്പിൾ അല്ലെ, ഞാൻ വന്നത് പാപികളെ മാനസാന്തരത്തിന് വിളിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ വന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അന്നേരം സിന്നേഴ്സിനെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് സിക്ക് പീപ്പിൾ എന്നാണ്. അന്നേരം ഒരു സിക്ക് ആൾക്ക് ഹീൽ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്ന് പറഞ്ഞു. ഒരു സിക്ക് ആൾക്ക് ഹീൽ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നാമത് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്ക് സിക്കാണെന്ന് അയാൾക്ക് കൺവിക്റ്റഡ് ആവണം അല്ലെ. ദാറ്റ് ഇസ് എ കൺവിക്ഷൻ ഓഫ് സിൻ ഈസ് നീഡഡ്. അതാണ് എന്ത് തരുന്നത്, അതാണ് ലോ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ ഹോളി സ്പിരിറ്റും ആ കൺവിക്ഷൻ ഓഫ് സിൻ കൊടുക്കും. അത് ജോൺ ഗോസ്പിൽ പറയുന്നുണ്ട്, ഹോളി സ്പിരിറ്റ് വരുമ്പോൾ ജെന്റൈൽസിന് കൊടുക്കുന്ന കൺവിക്ഷൻ ഓഫ് സിൻ, അവർ സിന്നർ ആണ് അല്ലെങ്കിൽ അവർ സിക്കാണെന്നുള്ള കൺവിക്ഷൻ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ. കൺവിക്ഷൻ മാത്രം മതി, ഒരാൾ സിക്കാണെന്ന് അയാൾക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി അയാൾക്ക് ഹീലിംഗിന്. വേറെ എന്ത് ചെയ്യണം, ആ കൺവിക്ഷൻ മാത്രം പോരാ, അയാൾക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ഒരു ആഗ്രഹം വേണം അല്ലെ. സിക്കാണെന്ന് അറിയാവുന്ന ഒരുപാട് ആൾക്കാർക്ക് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമൊന്നും. അല്ലെ, ജീസസ് ചില സിക്ക് ആൾക്കാരുടെ ചോദിച്ചില്ലേ നിനക്ക് സൗഖ്യമാവാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ആരുടെ ചോദിച്ചത്? ആ അതെ അതെ, 30 ഇയേഴ്സ് ആയിട്ട് ബദേസ പൂളി കിടന്ന ആളുടെ ജീസസ് എന്ത് ചോദിച്ചു? ജീസസ് ചോദിച്ചു നിനക്ക് ഹീലാവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഒരു ആഗ്രഹമില്ലാത്ത ആൾ ജീസസ് പോലും ഹീൽ ചെയ്തില്ല അല്ലെ. ജീസസ് വന്നപ്പോഴും ഒരുപാട് പേരെ ഹീൽ ചെയ്തു, പക്ഷെ എല്ലാവരെയും പോയി ആൾക്കാരുടെ അടുത്ത് പോയി അങ്ങോട്ട് പോയി ഹീൽ ചെയ്യല്ല, അവർക്ക് ആവശ്യമുള്ളവർ വന്നപ്പോഴാണ് ഹീൽ ചെയ്തത്. അന്നേരം കൺവിക്ഷൻ മാത്രം പോരാ, സിക്കാണെന്ന് അറിഞ്ഞപ്പോരാ മാത്രം പോരാ, പിന്നെന്ത് വേണം, ഹീൽ ചെയ്യാനായിട്ടുള്ള നീഡ് വേണം അല്ലേ, വേണ്ടേ? ഓക്കെ, സി ഹീൽ ചെയ്യാനുള്ള നീഡ് മാത്രം മതിയോ? ആ ഒരു റൈറ്റ് ഡോക്ടറിന്റെ അടുത്തോട്ട് ചെല്ലണം, ആ സിക്നെസ് മാറാനായിട്ട് കറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പോകണം അല്ലേ. ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് പോയി പീഡിയാട്രിഷനെ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രോബ്ലം ആകും, മാറും ഇല്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ പറ്റും ഇല്ല. അന്നേരം ഹാർട്ട് പേഷ്യന്റ് എവിടെ പോകണം ഹാർട്ടിന്റെ പ്രോബ്ലം മാറാനായിട്ട്? എന്ത് ഏത് ഡോക്ടറിന്റെ അടുത്ത് പോകണം? ഹാർട്ടിന്റെ ഡോക്ടറിന്റെ അടുത്ത് തന്നെ അല്ല. അന്നേരം ജീസസിന്റെ അടുത്ത് പോകാൻ നമുക്ക് വേണമെങ്കിൽ വേറെ നല്ല രീതിയിലും, നമ്മൾ സിന്നർ ആണെന്ന്, ഇപ്പം വേൾഡിൽ പല ആൾക്കാർക്ക് സിന്നേഴ്സ് ആണെന്ന് അറിയാം അല്ലെ. ഇവരെല്ലാം പല കാര്യങ്ങൾ ചെയ്യുന്നില്ല, ചിലർ മല കയറാൻ പോകുന്നു, ചിലർ ഗംഗയിൽ മുങ്ങാൻ പോകുന്നു, ശബരിമലയിൽ കയറാൻ പോകുന്നു, അങ്ങനെ പല പല റിച്വൽസ് ആൾക്കാർ ചെയ്യുന്നില്ല. അവരെല്ലാം അവർക്കറിയാം അവർ സിന്നേഴ്സ് ആണെന്ന് അറിയാം, അവർക്ക് സിന്ന് മാറണമെന്ന് അറിയാം, പക്ഷെ അവരുടെ റോങ് ആളുടെ അടുത്താണ്, റോങ് വേ ആണ് ചൂസ് ചെയ്യുന്നത് അല്ലെ. നേരെ റൈറ്റ് ആ ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോകണം മാറണമെന്ന്. റൈറ്റ് ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മാത്രം മതി, ഡോക്ടറിന്റെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, എന്ത് പറയും ഡോക്ടർ? ഓക്കെ, നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് എന്തുമ്പോ ഡോക്ടർ ചോദിക്കണം, എന്തിനാ വന്നു ചോദിച്ചാൽ എന്ത് പറയുന്നത്? ആ ഇങ്ങനെ ഒരു ഇന്ന ഒരു അസുഖം ഉണ്ടെന്ന് പറയും അല്ലെ. ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് ഡോക്ടറിന്റെ അടുത്ത് കഴിഞ്ഞാൽ തന്നെ ആള് ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ പറയണം, എന്താണ് നമ്മുടെ അസുഖം, എന്താണെന്ന് പറയണം. ഐ എം എ സിന്നർ, ഐ നീഡ് എ ഹീലിംഗ് അല്ലെ. അതെന്താണ്? ഇത് കൺഫെഷൻ, അതായത് കൺവിക്ഷൻ ഉണ്ട്, നീഡ് ഉണ്ട്, മൂന്ന് കൺഫെഷൻ. കൺഫെഷൻ മാത്രം മതി, എന്നിട്ട് ഞാനത് പറഞ്ഞു രോഗം ആണെന്ന് പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും എന്ത് ചെയ്യും? ഡോക്ടർ നമ്മളുടെ ഹാർട്ട് മാറ്റണമെന്ന്, ഒരു സർജറി ചെയ്യണമെന്ന് പറയാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം അടുത്തത്? ആ ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യണം അല്ലെ. ട്രസ്റ്റ് ചെയ്തല്ലേ കൊടുക്കണം. ഞാൻ വലിയ തിയോളജിക്കൽ കാര്യമല്ലേ പറഞ്ഞത്, നമ്മൾ സാധാരണ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനടുത്ത് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. അന്നേരം ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൺഫസ് ചെയ്ത മാത്രമല്ല, അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അസുഖം മാറ്റുമെന്ന് ട്രസ്റ്റ് ചെയ്ത് ഗോഡ് ആ ഡോക്ടറിന്റെ അടുത്ത് സർജറിക്ക് വേണ്ടി ഏൽപ്പിക്കണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ട്രസ്റ്റ്. ഇത്രയും കാര്യം ഒരാൾക്ക് ഒരാൾ ചെയ്ത് ചെയ്യേണ്ട കാര്യമുണ്ട് ഒരാളുടെ ഭാഗത്ത് നിന്ന് അല്ലെ. അന്നേരം അത്രയും കാര്യം ചെയ്യുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചില്ല, ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, എന്ത് ചെയ്യുന്ന പറഞ്ഞു ഞാൻ, എന്തിന്റെ ഡോക്ടറിന്റെ അടുത്ത് എന്ത് ചെയ്യും? അത്രയും കാര്യം നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും അല്ലെ. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ? ഒരു തിയോളജിക്കൽ ബൈബിളിന്റെ ടേംസിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ റിപ്പൻഡൻസ് ആൻഡ് ഫെയ്ത്ത്, ഇത്രയേ ഉള്ളൂ. റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഒരാൾക്ക് കൺവിക്ഷൻ ഉണ്ട്, സിന്നെ പറ്റി ബോധ്യം ഉണ്ടാവുന്നു, അയാൾ സിക്കാണെന്ന് ബോധ്യം ഉണ്ടാവുന്നു, ഡെലിവറൻസ് നീഡ് ഉണ്ടാവുന്നു, ഡോക്ടറിനെ അടുത്ത് പോകുന്നു, ഡോക്ടറിനെ അടുത്ത് അസുഖം പറയുന്നു, ഡോക്ടറിനെ ട്രസ്റ്റ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഉള്ളൂ ഒരാൾക്ക് അയാളുടെ ഹാർട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഈ ലോകത്തിൽ അത്രയേ ഉള്ളൂ, സ്പിരിച്വലി അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് അതിന് അപ്പുറത്തോട്ട് കൂടുതലൊന്നും വേണം അല്ലെ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്നുള്ള, പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ആരുടെ നമ്മുടെ തോന്നി പറയുകയോ, നമുക്ക് കൂടുതലായിട്ടുള്ള കൺവിക്ഷനോ ഹോളി സ്പിരിറ്റോ പിന്നെ വന്ന് നിങ്ങൾ ചൈൽഡ് ഓഫ് ഗോഡ് ആണെന്ന് പറയുകയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ. ഗോഡ് അഗൈൻ ആവാൻ ആ പുതിയ ഹാർട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, എന്ത് പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇൻസ്റ്റലേഷൻ മാറ്റുന്ന കാര്യമാണ് ഇത്രയും നേരം പറഞ്ഞത്. മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? പുതിയ ഹാർട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനാ പുതിയ ഹാർട്ട്? കണക്ഷൻ റെസ്റ്റോർ ആവാനായിട്ടാണ് പുതിയ ഹാർട്ട് അല്ലേ. ആ പുതിയ ഹാർട്ടിലെ ഗോഡ് വരത്തുള്ളൂ, ഗോഡിന്റെ ഹോളി സ്പിരിറ്റ് അവിടെ വരത്തുള്ളൂ. ഒരു പഴയ, അതാണ് ജീസസ് പറഞ്ഞ പഴയ തുരുത്തിയിൽ അല്ലെങ്കിൽ വൈൻ സ്കിന്നിനകത്ത് പുതിയ വൈൻ ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഗോഡ് ഒരു ബാഡ് ഹാർട്ടിൽ വന്ന് താമസിക്കത്തില്ല, ഗോഡിന്റെ ഹോളി സ്പിരിറ്റ് വരത്തില്ല. ഗോഡ് മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തപ്പോ ഹിസ് ഹാർട്ട് വാസ് ഗുഡ് അല്ലെ. ഗോഡ് എന്ത് പറഞ്ഞു? ഗോഡ് മനുഷ്യനെ നോക്കിട്ട് എന്ത് പറഞ്ഞു? ആദ്യം ഉണ്ടാക്കട്ടെ എന്താ പറഞ്ഞു? ഗുഡ് എന്ന് പറഞ്ഞു അല്ലെ, വെരി ഗുഡ് എന്ന് പറഞ്ഞു. നേരം ഒരു ഗുഡ് ഹാർട്ട് ആയിരുന്നു മനുഷ്യന്റെ, നേരം ബാഡ് ഹാർട്ട് ആയിപ്പോയി. ആ ബാഡ് ഹാർട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഗോഡിന്റെ ഹോളി സ്പിരിറ്റിന്റെ ഉള്ളിൽ വരാൻ വേണ്ടി. അന്നേരം ഹാർട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുന്നു? ഹോളി സ്പിരിറ്റ് വന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ കണക്ട് ചെയ്യുന്നു അല്ലെ. അന്നേരം ഇതാണ് നടക്കുന്നത്. ഹാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഹാർട്ട് ഉണ്ടോ? നമ്മുടെ ഹാർട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് നമ്മൾ അസുഖമുള്ള ആൾക്കാർ അവരവരുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യാനാണ് ചെയ്യുന്നത്. ഹാർട്ട് ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും? നമ്മുടെ ഹാർട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് മാറ്റണമെന്ന് പറഞ്ഞു. നേരെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ബൈബിൾ ഒന്നും പറയുന്നില്ലല്ലേ. നേരെ ആരാ ഹാർട്ട് മാറ്റുന്നത്? നമ്മളാണോ മാറ്റുന്നത്? ആരാ മാറ്റുന്നത്? ഏ ആ ഗോഡിന് മാത്രമേ ഹാർട്ട് മാറ്റാൻ പറ്റൂ. ദൈവം നമ്മുടെ ഹാർട്ട് മാറ്റം പറയുന്നില്ല. ദൈവം നമ്മുടെ പറയുന്ന എന്ത് മാറ്റാണ് പറയുന്നത്? മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറയുന്നത്. അത് നമ്മളെ കൊണ്ട് പറ്റുന്നതുകൊണ്ടാണ് അല്ലെ. ഗോഡ് നമ്മുടെ മൈൻഡ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ പറയുന്നു. ഗോഡ് മൈൻഡ് ചേഞ്ച് ചെയ്യുന്നു, ഗോഡ് നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ രണ്ടും തിരിച്ച് എന്താന്ന് മനസ്സിലാക്കണം. നമ്മൾ ഗോഡ് ചെയ്യാൻ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല, നമുക്ക് ചെയ്യുന്ന കാര്യം ഗോഡ് ചെയ്യത്തുമില്ല. ഗോഡ് നമ്മുടെ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, ഗോഡ് കർത്താവ് ബാക്കിയുള്ളത് ചെയ്യുമെന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് റിപ്പന്റൻസും ഫെയ്ത്തും അല്ലാതെ ഒന്നുമില്ല ഒരാൾക്ക് ഹാർട്ട് ചേഞ്ച് ആയിട്ട് ബോൺ അഗെയിൻ ആയിട്ട്. എന്നാലും അങ്ങനെ അയാൾ ഹാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഏതാണ് ഞാൻ അവസാനം വന്നപ്പോൾ ഒരു ഒരു വാക്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ഏകദേശം പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓൺലൈനിലുള്ള കഴിഞ്ഞ ആഴ്ചയിൽ അറ്റൻഡ് ചെയ്ത എവിലിന് പറയാമോ ഞാൻ ഏതാ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു? ഇത്രയും ഞാൻ നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ പറയുന്ന ഒരു വാക്യമുണ്ട് ബൈബിൾ. ഏതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല അറിയാമോ? വേറെ ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഓൺലൈനിലുള്ള ആർക്കെങ്കിലും അറിയാമോ ഞാൻ ഏതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതെന്നുള്ളത്? നീയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഒരാള് റിപ്പെന്റ് ചെയ്ത് ബിലീവ് ചെയ്യുമ്പം ഹോളി സ്പിരിറ്റ് വന്ന് ആ വ്യക്തിയുടെ ഉള്ളിൽ വന്ന് അയാളെ ലൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാം കൂടെ പറയുന്ന ഒരു വാക്യം പറഞ്ഞു. ആർക്കും അറിയത്തില്ല. ഞാൻ ഞാൻ പറയുമ്പം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാം. വേണം. ഓക്കെ. എഫേഷ്യൻസിലാണ് ഞാൻ പറഞ്ഞത്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ വാക്യം നിങ്ങൾ എടുത്ത് വായിച്ചില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ഓർമ്മയില്ല. എഫേഷ്യൻസ് ചാപ്റ്റർ 1:13 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇൻ ഹിം യു ഓൾസോ വായിച്ചു. ആ ട്രാൻസ്ലേഷൻ അല്ല, ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഏതൊക്കെ പറയുന്നത് കുറച്ച് കട്ടിയുള്ള യു ഓൾസോ ബിക്കം ഗോഡ്സ് പീപ്പിൾ വെൻ യു ഹിയർ ദ ട്രൂ മെസ്സേജ്. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ട്രൂ മെസ്സേജ് ഹിയർ ചെയ്തു. എന്നിട്ട് ഗുഡ് ന്യൂസ് ദാറ്റ് ഗോഡ് ഈസ് സാൽവേഷൻ. ദെൻ യു ബിലീവ് ആൻഡ് ഗോഡ് പുട്ട് ദ സ്റ്റാമ്പ് ഓഫ് ഓണർഷിപ്പ്. എന്താണ് ആ ഓണർഷിപ്പ്? ഹോളി സ്പിരിറ്റ് അല്ലേ. അടുത്ത വാക്യത്തെ പറയുന്നത് അങ്ങനെ എഴുതിയിരിക്കുന്നു. ഇൻ ഹിം യു ഓൾസോ ആഫ്റ്റർ ലിസണിങ് ടു ദ മെസ്സേജ് ഓഫ് ട്രൂത്ത് ദ ഗോസ്പൽ ഓഫ് യുവർ സാൽവേഷൻ ഹാവിംഗ് ഓൾസോ ബിലീവ് യു വേർ സീൽഡ് ഇൻ ഹിം വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. ഇത്ര ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്താ പറയുക, ആദ്യം ഗോസ്പൽ മെസ്സേജ് കേട്ടു, അയാൾ റിപ്പീറ്റ് ചെയ്തു, ബിലീവ് ചെയ്തു, ഹോളി സ്പിരിറ്റ് ഉള്ളിൽ വന്ന് അയാളെ സീൽ ചെയ്തു. ഓക്കെ, ഇതാണ് സാൽവേഷൻ എന്ന് പറയുന്നത്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് കൂടുതൽ എന്തെങ്കിലും ആൾക്കാർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദേ ആർ ആഡിങ് ടു ദ സാൽവേഷൻ മെസ്സേജ്. ഇതിൽ കുറച്ച് ആൾക്കാർ എന്തെങ്കിലും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ റിമൂവിങ് ഫ്രം ദ സാൽവേഷൻ മെസ്സേജ്. അന്നേരം ഫെയ്ത്ത് ആൻഡ് ബിലീവിങ് ഇതിനോട് കൂടെ എന്ത് അല്ല റിപ്പന്റൻസ് ആൻഡ് ബിലീവ് അതിന് രണ്ടിനും കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഉപദേശമാണ്, റിമൂവ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഉപദേശം. ഇതന്നേരം നിങ്ങൾക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ഇതിന് കൂടുതൽ ആഡ് ചെയ്യേണ്ടതുണ്ടോ അല്ലോ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ വീണ്ടും ജീവിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഓക്കെ, ഞാൻ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. ജീസസ് ഇപ്പം ഈ ഈ പാരബിളിൽ ജീസസ് പറഞ്ഞിരിക്കുന്നത് ഹൗ ടു ബി ബോൺ അഗെയിൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗോഡുമായിട്ട് ഡിസ്കണക്ട് ആയ ഒരു വ്യക്തി ഗോഡുമായിട്ട് കണക്റ്റഡ് ആയി ബോൺ അഗെയിൻ ആവുന്ന, അല്ലെങ്കിൽ ലൈറ്റ് തിരിച്ചു വരുന്നതെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജീസസ് ഈ ഫസ്റ്റ് പാരബിളിൽ കൂടെ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ആദ്യത്തെ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ അടുത്ത പാരബിളിലേക്ക് കൂടെ പോയായിരുന്നു. എന്തായിരുന്നു സെക്കൻഡ് പാരബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ജീസസിന്റെ രണ്ടാമത്തെ പാരബിൾ. ഒരു രണ്ടാമത്തെ പാരബിൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പാരബിൾ സോവർ ആൻഡ് ദ സീഡ്. അത് ലൂക്ക് മാത്യുവിലും മാർക്കിലും ലൂക്കിലും ഉണ്ട്. അങ്ങനെ ലൂക്കിലാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അത് ഇന്ന് നമുക്കൊന്ന് പെട്ടെന്ന് എടുക്കാം. ഓക്കെ, ലൂക്ക് ചാപ്റ്റർ 8:4 തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളത്. ഞാൻ എല്ലാ വാക്യങ്ങളും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോകുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ പാരബിൾ ഓഫ് ദി സോവറിൽ പല കാര്യങ്ങൾ ജീസസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റിപ്പന്റൻസ് ആൻഡ് ഫെയ്ത്ത് മാത്രമല്ല. ഞാൻ പറഞ്ഞ ആദ്യത്തെ പാരബിളിൽ ലൈറ്റിന്റെ പാരബിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് റിപ്പന്റൻസ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ മാത്രമാണ്. ഇതില് ഒരു സ്പിരിച്വൽ ഗ്രോത്തും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. റിപ്പന്റ് ചെയ്ത് ബിലീവ് ചെയ്ത ഒരാള് സ്പിരിച്വലി ഗ്രോ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിക്കുന്ന ഒരു പാരബിളാണ് പാരബിൾ ഓഫ് ദ സോവർ. ഓക്കെ, ഒരു പാരബിൾ ഓഫ് ദ സോവർ നിങ്ങൾക്ക് അറിയാം എത്ര ഗ്രൗണ്ട് ഉണ്ട് അവിടെ പറയുന്നുണ്ട്? 4 types of ground അല്ലെ. എന്നാൽ ആ ഗ്രൗണ്ട് എന്താണ്? ശരിക്കും ഗ്രൗണ്ട് എന്തിനാണ് കാണിക്കുന്നത്? ഗ്രൗണ്ട് എന്തിനാണ് കാണിക്കുന്നത് ചോദിച്ചത്? ഗ്രൗണ്ട് എന്തിനാണ് കാണിക്കുന്നത്? ആ മനുഷ്യന്റെ ഹാർട്ടിനെ തന്നെ കാണിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞ ആ ഹാർട്ടിനെ പറ്റി തന്നെയാണ് പറയുന്നത്, മനുഷ്യന്റെ ഹാർട്ടിനെ പറ്റി. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലെ. ഗ്രൗണ്ട് ഹാർട്ടാണ്. അന്നേരം സീഡ് എന്താണ്? സീഡ് വേർഡ് ഓഫ് ഗോഡ്. സോവർ ആരാണ്? എല്ലാം പറഞ്ഞ എമിൽ. സോവർ ആരാണ്?
ഗോഡ്.
സോവർ ഗോഡ് ആണോ? സോവർ ഗോഡ് ഡയറക്ടർ ഒന്ന് പ്രൊഫസർ പ്രീച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ആ പ്രീച്ചർ ആണ് സോവർ അല്ലെ. അന്നേരം ഗോഡ് ഡയറക്ടലി ഒന്ന് പ്രസന്റ് ചെയ്യൂ. അന്നേരം പിന്നെ എളുപ്പമാണ് എല്ലാവരും ചെയ്യുന്നത്. അന്നേരം ഇവിടെ സോവർ ആരാണ്? സോവർ പ്രീച്ചർ ആണ്. പ്രീച്ചർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അന്നേരം സോവർ പ്രീച്ചർ ആണ്. സീഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഗ്രൗണ്ട് മനുഷ്യന്റെ ഹാർട്ട് ആണ്. ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ പാരബിളിനനുസരിച്ചിട്ട് ഒരാള് സാൽവേഷനിലോട്ട് വരണമെങ്കിൽ, അന്നേരം ഈ ഞാൻ പറഞ്ഞ എഫേഷ്യൻസ് ചാപ്റ്റർ 1:13 നിങ്ങൾ വായിച്ചല്ലോ, ആ കാര്യം തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അന്നേരം ഒരാള് സാൽവേഷനിലോട്ട് വരണമെങ്കിൽ ഈ പാരബിൾ അനുസരിച്ചിട്ട് ഫസ്റ്റ് എന്താണ് നടക്കേണ്ടത്? ഏറ്റവും ആദ്യം നടക്കേണ്ടത് എന്താണ്? നല്ല ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ട് ഉള്ളിടത്തെല്ലാം നല്ല കൊറേ ഒരിടത്ത് ഒരു നല്ല കുറെ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ എല്ലാം എല്ലാ ഗ്രൗണ്ടുകളിലും നല്ലപോലെ സീഡ്സ് ഉണ്ടാകും. അന്നേരം എന്ത് വേണം? ആ അന്നേരം കറക്റ്റ് സീഡ് വീഴണം. അന്നേരം ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്പെൽ മെസ്സേജ് നീഡ് ടു ബി പ്രീച്ച്ഡ്. അതാണ് ഒരാൾ സാൽവേഷനിലോട്ട് വരേണ്ടതിന്റെ ഫസ്റ്റ് കാര്യം. അന്നേരം ഗോസ്പെൽ പ്രീച്ച് ചെയ്യപ്പെടണം. അതാണ് ജീസസ് ക്രൈസ്റ്റ് ആദ്യം പറയുന്നത്, പ്രീച്ച് ചെയ്യുന്ന ഗോസ്പെലിനെ പറ്റി. അത് ട്രൂ ഗോസ്പെൽ ആയിരിക്കണം അല്ലെ, ഒരു ട്രൂ സീഡ് ആയിരിക്കണം. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് സീഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യും ഇല്ല. അന്നേരം ഒരു ഫോൾസ് ഗോസ്പെൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും റിപ്പന്റ് ചെയ്യും. റിപ്പന്റ് ചെയ്തിട്ട് കാര്യമില്ല, റിപ്പന്റ് ചെയ്തില്ല, റിപ്പന്റ് ചെയ്ത് ബിലീവ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു ഫോൾസ് ഗോസ്പെൽ ആണ്. അന്നേരം ട്രൂ ഗോസ്പെൽ പ്രീച്ച് ചെയ്യണം. ഞാൻ ട്രൂ ഗോസ്പെൽ എന്താണെന്നുള്ളത് പറയുന്നില്ല, ഇപ്പോഴും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല. അന്നേരം ആദ്യത്തേത് ഒരു ട്രൂ ഗോസ്പെൽ ഒരു പ്രീച്ചർ പ്രീച്ച് ചെയ്യുന്നു അല്ലെ. അന്നേരം ആ പ്രീച്ചർ പ്രീച്ച് ചെയ്യുമ്പോൾ ഇത് 4 ഗ്രൗണ്ടിൽ വീഴുന്നു. ഒരേ സീഡാണ് വീഴുന്നത്, ട്രൂ ഗോസ്പെൽ തന്നെയാണ് വീഴുന്നത്. പക്ഷെ 4 kind of ground ആണ്. അന്നേരം ആ 4 kind of groundനെ പറ്റിയാണ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നമുക്ക് വേണമെങ്കിൽ അത് അതിലോട്ട് വായിക്കലോട്ട് അതിന്റെ പാരബിളിലോട്ട് പോകണ്ട, പാരബിളിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകും. അതിന്റെ വേഴ്സ് 12 verse 11 and 12. ലൂക്ക് ചാപ്റ്റർ 8:11. The seed is the word of God. Okay. അത് മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത്.
The
ഓക്കെ, എന്നാലും ദോസു ഹിയർ. അന്നേരം ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്താൽ മാത്രം പോരാ ഒരാൾ സാൽവേഷനിലോട്ട് വരാൻ. സാൽവേഷനിലോട്ട് വരാൻ എന്ത് ചെയ്യണം? ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്തിരിക്കുന്നത് കേൾക്കണം അല്ലേ? കേൾക്കാതെ ഒരാൾക്ക് ബിലീവ് ചെയ്യും, കേൾക്കാതെ ബിലീവ് ചെയ്യും, കേൾക്കാതെ ബിലീവ് ചെയ്യും. അന്നേരം അത് നോർമലാണ്. ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓഡിയോയ്ക്ക് ഒന്നും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കാം. ഓക്കെ, അന്നേരം ആദ്യം ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്യണം, രണ്ടാമത് ഗോസ്പൽ മെസ്സേജ് കേൾക്കണം, കേട്ടാൽ മാത്രം മതി. എന്ത് വേണം? മലയാളത്തിൽ വഴിയേറിയ ഉള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കുവാൻ പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വചനം എടുത്തു കളയും അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നത് നോ ദ പാരബിൾ ഓഫ് ഓഫ് ദിസ് ദ സീഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് ദോസ് ബിസൈഡ് ദ റോഡ് എനിക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാനുണ്ടോ? ദോസ് ബിസൈഡ് ദ റോഡ് ആർ ദോസ് ഹു ഹാവ് ഹേർഡ് ആൻഡ് ദേ വിൽ കംസ് ആൻഡ് ടേക്സ് അവേ ദ വേർഡ് ഫ്രം ദർ ഹാർട്ട് ആൻഡ് ദേ വിൽ നോട്ട് ബിലീവ് ആൻഡ് ബി സേവ്ഡ് അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അന്നേരം ഒരാള്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരാള് രക്ഷിക്കപ്പെടണമെങ്കിൽ മിനിമം ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്യണം, അതൊരാൾ കേൾക്കണം, ആ വ്യക്തി ബിലീവ് ചെയ്യണം, ബിലീവ് ചെയ്ത് ആ വ്യക്തിയുടെ ഹാർട്ടിലത് വീഴും. അതാണ് വേണ്ടത്. അന്നേരം ഇത് നടക്കാതിരിക്കാനായിട്ട് എല്ലാ ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്യുന്നിടത്തും ഒരാള് പ്രസന്റ് ആയിരിക്കും. ഇനിയിപ്പോ നമ്മള് മീറ്റിങ്ങിന്, ഈ ഓൺലൈൻ മീറ്റിംഗിനും ഓഫ്ലൈൻ മീറ്റിംഗിനും വരാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും വന്നിട്ടില്ല അല്ലെ? ചിലരൊക്കെ ആബ്സെന്റ് അല്ലെ, ചിലര് വന്നിട്ടേ ഇല്ല. എന്നിട്ട് എല്ലാവരും ഒന്നും മെസ്സേജ് കേൾക്കാനായിട്ട് വരുന്നില്ല. പക്ഷെ ശരിക്കും ഒരു ഗോസ്പൽ മെസ്സേജ് പ്രീച്ച് ചെയ്യുന്നിടത്തും ഒരാൾ എപ്പോഴും പ്രസന്റ് ആയിരിക്കും. ആരാണ്? ആരാണ്? ആ സേറ്റൻ എപ്പോഴും പ്രസന്റ് ആയിരിക്കും എല്ലായിടത്തും. എല്ലാ ഗോസ്പൽ മെസ്സേജ് പ്രസന്റ് പ്രീച്ച് ചെയ്യുന്നിടത്തും ഒരാള് എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് സേറ്റൻ. ഓക്കെ, സേറ്റൻ എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത് ഗോസ്പൽ മീറ്റിംഗ്? നമ്മളത് കേൾക്കാതിരിക്കാനല്ല, കേൾക്കാതിരിക്കുന്നത് തടയാനായിട്ട് സേറ്റൻ ഒക്കത്തില്ല. സേറ്റൻ ആണെന്ന് ചെയ്യാൻ പറ്റത്തില്ല. സേറ്റൻ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ആ ഹാർട്ടിൽ വീഴുന്ന ആ സീഡ് നമ്മൾ റിപ്പൻറ് ചെയ്ത് ബിലീവ് ചെയ്യുന്നതിന് മുമ്പ്, ഇല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്നതിന് നമ്മളെ തടഞ്ഞിട്ട് ആ സീഡ് എടുത്തുകൊണ്ട് പോകാനായിട്ടാണ് സേറ്റൻ. അന്നേരം ഗോസ്പൽ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരും സേവ്ഡ് ആവാത്തതിന്റെ കാര്യം എന്താ? സീഡിന്റെ പ്രോബ്ലം ആണോ, അതോ പ്രീച്ച് ചെയ്യുന്ന വേർഡിന്റെ പ്രോബ്ലം ആണോ, അതോ ആളുടെ കുഴപ്പം? ആളുടെ കുഴപ്പമാണ്. ആളെന്ത് ചെയ്യണം? ആള് സേറ്റനെ അലോ ചെയ്യുക. സേറ്റൻ ഇടിച്ചു കയറിയൊന്നും ചെയ്യാനായിട്ട് ഒക്കത്തില്ല. ആള് റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ റിപ്പൻറ്റ് ചെയ്യുന്നില്ല, ഒരാഴ്ച കഴിഞ്ഞ് ബിലീവ് ചെയ്ത് റിപ്പൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ ആ സീഡ് അവിടെ കിടക്കും. ആ സീഡ് അന്നേരം തന്നെ എന്ത് ചെയ്യും? സേറ്റൻ വന്ന് എടുത്തോണ്ട് പോകും അല്ലെ? ആ സീഡ് നമ്മൾ നേരം ഗോസ്പൽ മെസ്സേജിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലത്തെ ഒരു കാര്യമാണ്. നമ്മൾ കേൾക്കുന്ന ഉടനെ തന്നെ, ഇല്ലെങ്കിൽ ആ റിപ്പൻറ്റൻസിന്റെ, അല്ലെങ്കിൽ ബിലീവ് ചെയ്യണോ എന്നുള്ള ആ മെസ്സേജ് കേൾക്കുന്ന ഉടനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യണം. നമ്മൾ പിന്നെ കേൾക്കാന്ന് ചോദിക്കും, പിന്നെ റിപ്പൻറ്റ് ചെയ്യാന്ന് ചോദിക്കും, പിന്നെ ബിലീവ് ചെയ്യാന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? സേറ്റൻ വന്ന് ആ ഗോസ്പൽ സീഡ് എടുത്തോണ്ട് അല്ലെ? കാരണം സേറ്റൻ എന്തറിയാം? സേറ്റൻ അറിയാം ഒരാള് റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്താൽ അയാൾ എന്തായി തരും? അയാൾ സേവ്ഡ് ആവും അല്ലെ? അതിന്റെ തിയോളജി ഏറ്റവും നല്ല പോലെ സേറ്റൻ അറിയും. നമ്മൾക്ക് പലർക്കും അറിയത്തില്ല, പലരും വിചാരിക്കുന്നത് റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്താൽ മാത്രം പോരാ, ചില കാര്യങ്ങളോട് ചെയ്താലേ സേവ്ഡ് ആവുന്നത് എന്ന് പറയുന്നു. പക്ഷെ സേറ്റൻ അറിയാം റിപ്പൻറ്റ് ചെയ്ത് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരാൾ സേവ്ഡ് ആവും. അന്നേരം അയാൾ എന്ത് ചെയ്യും? സേറ്റൻ എന്ത് ചെയ്യും? സേറ്റൻ പറയും, നമ്മുടെ അടുത്ത് ഉടനെ ബിലീവ് ചെയ്യണ്ട, ഇപ്പം ബിലീവ് ചെയ്യണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ബിലീവ് ചെയ്യാം, കുറെ കൂടെ ലൈഫ് കഴിഞ്ഞിട്ട് ബിലീവ് ചെയ്യാന്ന് പറയാം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഈ സീഡ് പോവും. അപ്പോ അയാൾക്ക് ബിലീവ് ചെയ്യാനാവട്ടെ. ഓക്കെ, അപ്പോ അയാളുടെ കണക്ഷൻ ഗോഡുമായിട്ടുള്ളത് റെസ്റ്റോർഡ് ആവത്തില്ല. ആ കണക്ഷൻ കട്ടായിട്ട് തന്നെ ഇരിക്കും. അയർ അൺബിലീവേഴ്സിനെ പറ്റിയാണ് ആദ്യത്തെ പരമ്പ പറയുന്നത്. രണ്ടാമത്തേതോ? രണ്ടാമത്തെ വായിച്ചു, സെക്കൻഡ്, അടുത്ത വാക്യം. ഓക്കെ, എന്നാൽ രണ്ടാമത്തേത് വീണു, ഹാർട്ടിൽ വീണു. പക്ഷെ ഹാർട്ട് എങ്ങനത്തെ ഹാർട്ടാണെന്ന് പറഞ്ഞു? ഹാർട്ട് ബ്രോക്ക് ചെയ്യാണ്. ഫെയ്ത്ത് ഇല്ലാത്തതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആള് ബിലീവ് ചെയ്തോ ഇല്ലേ? അതിൽ ബിലീവ് ചെയ്തു എന്നല്ലേ പറഞ്ഞു? അത് ബിലീവ് അൺബിലീവർ ആണോ? ബിലീവ് ചെയ്യാത്ത ആളാണോ സെക്കൻഡ് പാരബിളിലുള്ളത്? അല്ല, ബിലീവ് ചെയ്തു. ബിലീവ് ചെയ്തു, പക്ഷെ എന്താ ചെയ്തത്? ആ ബിലീവ് ചെയ്തെങ്കിലും റൂട്ട് ഉണ്ടായില്ലെന്നാണ്. അന്നേരം റൂട്ടിലോട്ട് പോയില്ല, ബിലീവ് ചെയ്തു. പക്ഷെ ബിലീവ് ചെയ്തിട്ട് എന്ത് വേണം ഒരാൾക്ക്? ആ സീഡ് അതിൽ കിടന്ന് റൂട്ട് ഉണ്ടാവും. റൂട്ട് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ആ ഫേം ആവുമെന്ന് മാത്രമല്ല, റൂട്ട് ഉണ്ടാവുമ്പോൾ വേറൊരു കാര്യം ഉണ്ടാവും. ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ? അന്നേരം ഇത് ഇയാൾ എന്ത്, ഇയാൾക്ക് ഫ്രൂട്ട് ഉണ്ടായി. ഫ്രൂട്ട് ഉണ്ടായില്ല. ഫ്രൂട്ട് ഉണ്ടാവാതിരുന്നതിന്റെ കാര്യം എന്താണ്? റൂട്ട് ഉണ്ടായില്ല. റൂട്ട് ഇല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, വേറൊരു കാര്യം വന്ന് ഇവരെന്ത് ചെയ്യും? അവര് നമ്മൾ ബിലീവ് ചെയ്ത് റൂട്ടഡ് ആ വേർഡിൽ നമ്മൾ റൂട്ട് ചെയ്യാനായിട്ട് ചാൻസ് കൊടുത്തില്ലെങ്കിൽ, നമ്മൾ കീപ് ഓൺ ബിലീവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ടെസ്റ്റിംഗിന്റെ സമയം വരുമ്പോ നമ്മൾ എന്താവും അവിടെ എഴുതിയിരിക്കുന്നത്? ടെസ്റ്റിംഗിന്റെ സമയം വരുമ്പോൾ മായിച്ച് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദി ഫോളോ വേ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഫോളോ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബാക്ക് സ്ലൈഡ്. നേരെ രണ്ടാമത്തെ ആദ്യത്തെ കൂട്ടർ അൺബിലീവേഴ്സാണ്, കേൾക്കുന്നവരാണ് അല്ലെ? എല്ലാവരും മെസ്സേജ് കേട്ടു, ബിലീവ് ചെയ്യാത്ത അൺബിലീവേഴ്സ് ആണെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ ബിലീവ് ചെയ്തെങ്കിലും ബാക്ക് സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സ്ലൈഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ടെംപ്ടേഷൻസ് വരുന്നു. ടെംപ്ടേഷൻസ് അല്ലെ അവിടെ എഴുതിയിരിക്കുന്നത്? ടെസ്റ്റിംഗ് എന്നാണ് എന്റെ ഇതിൽ ടെംപ്ടേഷൻസ്. ഓക്കെ, ടെസ്റ്റിംഗ് ആണെങ്കിലും ടെംപ്ടേഷൻ ആണെങ്കിലും രണ്ടും ഏകദേശം ഒന്നാണ് അല്ലെ? നേരെ ഒരാളുടെ ഫെയ്ത്ത് ബിലീവ്, ശരിക്കും ഇയാള് ബിലീവ് ചെയ്യുന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ആ അതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഒന്ന് ടെംപ്ടേഷൻസ് ഉണ്ടാവും, ഒന്ന് ടെസ്റ്റിംഗ് ഉണ്ടാവും അല്ലെ? എന്നൊരു ഒരാൾ പറയുകയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ബിലീവ്, അയാളുടെ ഫെയ്ത്ത് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടും. ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യപ്പെടും. നിങ്ങളൊക്കെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാണെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? ഓക്കെ, ഒരാൾക്ക് ടെസ്റ്റിംഗ് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കള്ള റോങ് തെറ്റാണോ ബിലീവ് ചെയ്യുന്നൊന്നുമില്ല. അയാളല്ലെങ്കിൽ അയാൾ ബോൺ ജനകയിൽ അല്ലെന്നൊന്നും ഉറപ്പില്ല, കാരണം വീണ്ടും ജനിച്ചവരായിരിക്കും. പക്ഷെ ടെസ്റ്റിംഗ് വരുമ്പോൾ എന്ത് ചെയ്യും? ശരിക്കും റൂട്ടഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് ചെയ്യും. അന്നേരം എന്താണ് ടെസ്റ്റിംഗും ടെമ്പറേഷൻ നമ്മൾ വ്യത്യാസം അറിയാം? രണ്ട് കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ചില ട്രാൻസ്ലേഷൻ ടെസ്റ്റിംഗിന് ചില കാര്യങ്ങൾ ടെമ്പറേഷൻസ് ഒന്നും ചെയ്യും. എന്താണ് ടെസ്റ്റിംഗിനും ടെമ്പറേഷൻ നമ്മൾ വ്യത്യാസം? ആ ടെസ്റ്റിംഗ് ഗോഡ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗോഡ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ആ ഗോഡിനെ അറിയാം ഫെയ്ത്ത് സ്ട്രോങ് ആണോ ഇല്ലയോ എന്നോ, അല്ലെങ്കിൽ ഫെയ്ത്ത് കറക്റ്റ് ആണോ എന്നുള്ളതുണ്ട്. അങ്ങനെ ഗോഡിനെ അറിയാൻ വേണ്ടിട്ടൊന്നുമില്ല, ഗോഡ് നമ്മുടെ ഫെയ്ത്ത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എവിടെ പറയുന്നത് അറിയാം? നിങ്ങൾ വാക്യങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ജെയിംസ് ചാപ്റ്റർ 1:12, അതുപോലെ തന്നെ 1 പീറ്റർ 1:7, അവിടെ രണ്ടും ടെസ്റ്റിങ്ങിനെ പറ്റിയാ പറയാം. അന്നേരം ടെസ്റ്റിംഗിൽ കൂടെ നമ്മുടെ ഫെയ്ത്ത് സ്ട്രോങ് ആവുമെന്ന് മാത്രമല്ല, അത് ഒരു ഗോൾഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്ത് പുറത്തു വരും ഫെയ്ത്ത്. അന്നേരം ഗോഡ് നമ്മളെ ടെസ്റ്റ് ചെയ്യും, നമ്മുടെ ഫെയ്ത്തിനെ ടെസ്റ്റ് ചെയ്യും. ചില പ്രശ്നങ്ങളെ കൂടെ ഒക്കെ കടന്നു പോകും, നമ്മളുടെ ഫെയ്ത്ത് ചിലപ്പോൾ ഷേക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ വരും. അന്നേരം നമ്മൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് കൂടുതൽ സ്ട്രോങ് ആവും അല്ലെ? നമുക്കൊരു ഒരു 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 അപകടം വരുന്നു, ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരുന്നു, അന്നേരം നമ്മൾ ഗോഡിനെ ട്രസ്റ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ഗോഡ് നമ്മളെ ഡെലിവർ ചെയ്യുന്നു. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഫെയ്ത്ത് സ്ട്രോങ് ആവും, വീക്ക് ആവും, സ്ട്രോങ് ആവും അല്ലെ? ടെംപ്ടേഷൻ എന്ന് പറയുന്ന ആര് തരുന്നത്? ഗോഡ് ടെംപ്റ്റ് ചെയ്യുവാൻ, ഗോഡ് ആരെയും ടെംപ്റ്റ് ചെയ്യത്തില്ല. അത് ജെയിംസ് തന്നെ പറയുന്നത്. ടെംപ്ടേഷൻ ഡെവിളാണ്. ഡെവിള് ടെംപ്ടേഷൻ കൊണ്ടിരുന്നത് എന്തിനാണ്? നമ്മൾ വീണ് പോകാനായിട്ട്, ഫെയ്ത്തിൽ നിന്നും ബാക്ക് സൈഡ് ചെയ്ത് പോകാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം ജീസസ് എന്തോ പറഞ്ഞത്? നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? നമ്മളെ ടെംപ്ടേഷനിലോട്ട് കടത്തിവിടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഒരാൾ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് പോവാ ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണക്ഷൻ പുറകോട്ട് പോയി, ആ കണക്ഷൻ ഡിസ്കണക്ട് ആവുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി വീണ്ടും ഡിസ്കണക്ട് ആവുക അല്ലെ? അന്നേരം ബോണഗെയിൻ ആയുള്ള ഒരാൾക്ക് ആ കണക്ഷൻ ഡിസ്കണക്ട് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ടെസ്റ്റിംഗിലും ടെംപ്ടേഷനിലും കൂടി പോകുമ്പോൾ ഫെയ്ത്തിൽ നിലനിൽക്കുന്നു. ആഴ്ച ആള് ബിലീവ് ചെയ്താണ് രണ്ടാമത്തെ അല്ല, ആഴ്ച ആള് ബിലീവ് ചെയ്ത അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് ബിലീവ് ചെയ്താണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ടെസ്റ്റിംഗ് വന്നിരുന്നു. മൂന്നാമത്തെ കൂട്ടർ എന്താണ്? മൂന്നാമത്തെ കൂട്ടര് അടുത്ത് വായിച്ചു. ദ സീ വിച്ച് ഫെൽ അമംഗ് ദ ത്രോൺസ്, ദേ ആർ ദ വൺസ് ഹു ഹാവ് ഹേർഡ് ആൻഡ് ആസ് ദ ഗോ ഓൺ ദെയർ വേ ദേ ആർ ചോക്ക്ഡ് വിത്ത് വറീസ് and riches and pleasures of this life and bring no fruit to maturity. അതായത് മൂന്നാമത്തെ കൂട്ടം എന്താണ്? തേർഡ് ഗ്രൂപ്പ്. തേർഡ് ഗ്രൂപ്പിന് റൂട്ട് ഉണ്ടായോ ഇല്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് വീണതേ ഉള്ളൂ, വീണപ്പോ തന്നെ സീഡ് തന്നെ പോയി. സെക്കൻഡ് ഗ്രൂപ്പ് സീഡ് പോയില്ല, സീഡ് അവിടെ കിടന്നു, പക്ഷെ റൂട്ട് ഉണ്ടാവാഞ്ഞുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോഴേക്കാണ് സീഡ് നഷ്ടപ്പെട്ടത്. ഓക്കെ, തേർഡ് ഗ്രൂപ്പിന് റൂട്ട് ഉണ്ടായോ ഇല്ലേ? ഉണ്ടായി. എങ്ങനെ അറിയാം റൂട്ട് ഉണ്ടായിരുന്നു? അവിടെ എഴുതിയിട്ടുണ്ടോ റൂട്ട് ഉണ്ടായിരുന്നു? ഇല്ല. എങ്ങനെ അറിയാം റൂട്ട് ഉണ്ടായിരുന്നു? അവിടെ എഴുതിയിട്ടുണ്ടോ? എങ്ങനെ അറിയാം റൂട്ട് ഉണ്ടായിരുന്നു? എന്തുകൊണ്ടാണ് ആ എന്ത് വന്നപ്പോഴാണ് ഷോക്ക് ചെയ്തത്? അല്ല, ആ പ്ലാന്റ് വളർന്ന് അതില് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ ഒന്ന് വായിച്ചത് എന്ത് കഴിഞ്ഞിരിക്കുന്നു? Their fruit never. അന്നേരം ഫ്രൂട്ട് ഉണ്ടായെന്നാണോ ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ഫ്രൂട്ട് ഉണ്ടായി. ഫ്രൂട്ട് ഉണ്ടാവുന്ന റൂട്ട് ഉള്ളിടത്ത് ഫ്രൂട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലേ? നേരെ ഇവിടെ നായിച്ചത് റൂട്ട് ഇല്ലെന്നാണ് പറഞ്ഞതെങ്കിൽ തേർഡിൽ റൂട്ട് ഉണ്ടായി, പക്ഷെ ഫ്രൂട്ടും ഉണ്ടായി അല്ലെ? ഫ്രൂട്ട് എന്തുവന്നാണ് ആയില്ലെന്ന് പറഞ്ഞു? ആ പഴുത്തില്ല അല്ലെ? ഫ്രൂട്ട് പഴുത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, റൈപ്പ് ചെയ്തില്ല. ഇത് എന്റെ ബൈബിൾ എഴുതിയിരിക്കുന്നത് ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്ചൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു ആ ഫെയ്ത്തിന് ഒരു മെച്ചൂരിറ്റിയിലോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലെ? ഇവിടെ ഫ്രൂട്ട് ഉണ്ടാകാതിരിക്കുന്ന ടെംപ്ടേഷൻ കാരണമാണ്? അല്ല, ടെംപ്ടേഷൻസും ട്രയൽസും എന്തിലാണ്? റൂട്ട് തന്നെ ഒരാളുടെ ബ്രേക്ക് ചെയ്ത അയാളെ ഫെയ്ത്തിൽ നിന്ന് കൊണ്ടുപോകണം. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഫ്രൂട്ടിൽ എന്ന് പറയുന്നത് എന്താ ജൂബൽ? എന്താ ഞാൻ പറഞ്ഞു? ശ്രദ്ധിച്ചിരിക്കണേ ഞാൻ പറയുന്നത്, മനസ്സ് വേറോട് ഇങ്ങനെ ഒരിടത്തോട്ട് പോകും. എന്ത് ഫ്രൂട്ട് ഉണ്ടാവാത്തതിന് തടയുന്ന എന്താണ് ശരിക്കും ബൈബിൾ? ഇവിടെ ഈ പാരബിളില് ഒരാളുടെ ഉള്ളിൽ വീണ സീഡ് ഫ്രൂട്ട്ഫുൾ ആകാത്തതിന് അയാളെ തടയുന്ന വാട്ട് സ്റ്റോപ്സ്? ആ അവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു പാരഫ്രൈസ് പറയണ്ട, അവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന വായിച്ചിട്ട് പറഞ്ഞാൽ മതി. പ്ലഷേഴ്സ്, റിച്ചസ് ആൻഡ് വറീസ്, ഈ മൂന്ന് കാര്യങ്ങളാണ്. ടെംപ്ടേഷൻസ് ആൻഡ് ട്രയൽസ് അല്ല. ടെംപ്ടേഷൻസ് ആൻഡ് ട്രയൽസ് ഒരാളെ ഫെയ്ത്തിൽ നിന്ന് തന്നെ കളയുന്ന റൂട്ടിലാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ പ്ലഷേഴ്സ്, വറീസ് ആൻഡ് റിച്ചസ് എവിടാണ് അഫക്ട് ചെയ്യുന്നത്? റൂട്ട് വരാതിരിക്കാനാണ് അയാളെ പറയുന്നത്. ഇങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ആൾക്കാരും ലോകത്തുണ്ട്, ചില ചർച്ചിലും ഉണ്ട് അല്ലെ? റൂട്ട് ഉണ്ട്, ബിലീവർ ആണോ ചോദിച്ചാൽ ബിലീവർ ആണ്, പക്ഷെ ഇതൊരു സ്നോ ഫ്രൂട്ട്, ഫ്രൂട്ട് ഒന്നും കാണാനായിട്ട്. ഒരു ഫ്രൂട്ട് ആർക്കാ പ്രയോജനപ്പെടുന്നത്? നമുക്കാണോ ബാക്കിയുള്ളവർക്കാണ്? നമ്മളിലുള്ള ഫ്രൂട്ട് ആർക്കാ പ്രയോജനം? നമ്മളുടെ മരത്തിൽ ഫ്രൂട്ട് ഉണ്ടായാൽ ആർക്കാ? ബാക്കിയുള്ളവർക്ക്. എന്നാലും ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രയോജനമില്ല അങ്ങനത്തെ ബിലീവേഴ്സിനെ പറഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ പോകാന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോയേക്കല്ലേ? സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഇവരെ പറ്റി പറഞ്ഞല്ലേ? തേർഡ് ഗ്രൂപ്പ് സ്വർഗത്തിൽ പോകത്തില്ല. ചില ആൾക്കാര് എന്തിനാ നമ്മള് നമ്മള് സേവ്ഡ് ആവുന്നത്? ജൂബൽ എന്തിനാ നമ്മള് സേവ്ഡ് ആവുന്നതിന്റെ ഉദ്ദേശം എന്താ? സ്വർഗത്തിൽ പോകാനായിട്ടാണോ സേവ്ഡ് ആവുന്നത് അല്ലേ? നിങ്ങളൊക്കെ വലിയ സ്വർഗത്തിൽ പോകാനായിട്ടാണോ അല്ലേ? സ്വർഗത്തിൽ പോകാനായിട്ടാ ആണോ? ആ അതിനാ നിങ്ങളുടെ സാൽവേഷൻ കേട്ടതൊക്കെയാണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തു ബിലീവ് ചെയ്യണമെന്നാണോ കേട്ടത്? സ്വർഗത്തിൽ പോകാനായിട്ടാണോ ബിലീവ് ചെയ്യുന്നത്? ആണോ? സ്വർഗത്തിൽ പോകാനായിട്ട് ബിലീവ് ചെയ്തെങ്കിൽ പിന്നെ ഫ്രൂട്ടിന്റെ ആവശ്യമില്ല. എന്തിനാണ് ഒരു ലൈറ്റ് കണക്ട് ആവുന്നത് തിരിച്ച്? ഞാൻ നേരത്തെ പറഞ്ഞ പാരബിളിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടല്ലേ ഇത്? നമ്മൾ പറയുന്ന ഗോസ്പലിന്റെ ഉദ്ദേശം എന്താണ്? ഗോസ്പലിന്റെ ഉദ്ദേശം ഒരിക്കലും വരെ കുറെ ആൾക്കാരെ ഇവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം നിങ്ങൾ അങ്ങനെയൊക്കെയാണോ കേട്ടെന്ന് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ, നരകത്തിൽ പോകുന്ന സ്വർഗത്തിൽ പോകാനായിട്ട് ബിലീവ് ചെയ്യണം, ബിലീവ് ചെയ്ത് റിപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്നത്, നരകത്തിൽ പോയാൽ തീയും പുഴുവും എല്ലാം കൂടെ കടിച്ച് നമ്മളെ ശരിയാകും, അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. അതല്ല ശരിക്കുള്ളത്. സ്വർഗം ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, സ്വർഗം അതിന്റെ കൂട്ടത്തിൽ ചേരുന്നു. ഈ ലോകത്ത് ജീവിക്കണ്ടേ? ഈ ലോകത്ത് കുറെ വർഷം നമ്മൾ ജീവിക്കണ്ടേ? നമ്മൾ പല ആൾക്കാരുടെ ഇടയ്ക്ക് ജീവിക്കണ്ടേ? അവിടെ എന്തായിത്തീരണം? നമ്മൾ ഫ്രൂട്ട്ഫുൾ ആവണം അല്ലേ? ഫ്രൂട്ട് ഉണ്ടാകണം നമുക്ക്. ഫ്രൂട്ട് ഉണ്ടാകണം, എന്ത് വേണം? റൂട്ട് ഉണ്ടാകണം. റൂട്ട് ഉണ്ടാകണമെന്ന് മാത്രമല്ല, ആ ഫ്രൂട്ട് മെച്ചൂറിറ്റിയിലോട്ട് വരുമ്പം ഈ പ്ലഷേഴ്സും വറീസും റിച്ചസും നമ്മളെ ചോക്ക് ചെയ്യുക. ഞാനീ പറയുന്നത് നിങ്ങൾ മാത്രമല്ല, ഈവൻ ഇത് ഈവൻ വലിയ ബിലീവേഴ്സും ഒക്കെയുള്ള പ്രശ്നമാണ്. their fruit are not coming to maturity. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളുണ്ട്. വറീസ് വറീസ് ഉണ്ടാവുന്നത് പാവപ്പെട്ടവർക്കാണോ വറീസ് ഉണ്ടാവുന്നത്, പണക്കാർക്കാണോ വറീസ് ഉണ്ടാവുന്നത്? ആ രണ്ടു കൂട്ടർക്കും വറീസ് ഉണ്ടാവും. പക്ഷെ കൂടുതൽ ആർക്കായിരിക്കും വറീസ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ ആ റിച്ചസ് ഉള്ള ആൾക്കാർക്കാണ് വറീസ് ഉണ്ടാവുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കൂടുതൽ വറി ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഒന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും അല്ല പറയുന്നത്. ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വലിയ പറയുന്നു കാണത്തില്ല, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു. ഈ റിച്ചസും പ്രഷേഴ്സും കൂടുമ്പോ അനുസരിച്ച് വറീസും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലേ മൂന്ന് കാര്യങ്ങളാണ്, റിച്ചസ് പ്രഷേഴ്സ് ആൻഡ് വറീസ്. ഈ വറീസും റിച്ചസും പ്രഷേഴ്സും എന്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്? ഫ്രൂട്ടിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രൂട്ടിനെയാണ്. ഫ്രൂട്ട് ഉണ്ടായി സ്വർഗത്തിൽ പോകാനായിട്ടുള്ള വലിയ വീഴാണെങ്കിൽ അങ്ങനെ ജീവിക്കും. ഓക്കെ, നാലാമത്തെ കൂട്ടരെ എങ്ങനത്തെ നാലാമത്തെ കൂട്ടരെ പറ്റി പറഞ്ഞിരിക്കുന്നത്, but the seed in the good soil, they are those ones who have heard the word in a honest and good heart and hold it fast and bear fruit with perseverance. And ivide endanu paranjirikkunnu nalamathe kootru, nalamathe kootru endokke cheyyunnu, nalamathe kootru kettu alle, nalamathe kootru kettu, nalamathe kootru believe cheythu, nalamathe kootrukku root undayirunnu, nalamathe kootru പെർസ്വിയർ ചെയ്തു. പെർസ്വിയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ റൂട്ട് ഫ്രൂട്ട് പോയെത്താനായിട്ട് അവര് പെർസ്വിയറൻസ് ഉണ്ടായിരുന്നു. ഇന്നൊരു ഫ്രൂട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ പെർസ്വിയറൻസ് വേണം, കാരണം ഒരു മരത്തിലും ഫ്രൂട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവത്തില്ല ഇല്ലേ? ഉണ്ടാവും, ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഏതെങ്കിലും മരങ്ങളുണ്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെ വല്ല മരം ഉണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ഫ്രൂട്ട് ഉണ്ടാവുന്ന മരം ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. മരങ്ങൾ ഫ്രൂട്ട് ഉണ്ടാവാൻ സമയം എടുക്കും, അല്ലെ? നമ്മളിലും ഫ്രൂട്ട് ഉണ്ടാവാൻ സമയമൊക്കെ എടുക്കും അല്ലെ? ഇന്ന് നാളെ രാവിലെ രക്ഷിക്കപ്പെട്ട പിറ്റേ ദിവസം തൊട്ട് ഒരാൾക്ക് ഫ്രൂട്ട് ഉണ്ടാവും, ഒരാഴ്ചയും കൊണ്ട് ഫ്രൂട്ട് ഉണ്ടാവും, ഗ്രാജുവലി ഫ്രൂട്ടുകൾ ഉണ്ടാവും. അന്നേരം ഫ്രൂട്ട് വരുന്നതൊക്കെ പെതുക്കിയാണ്. പക്ഷെ നമ്മളിൽ ഫ്രൂട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബോൺ അഗൈൻ അല്ലെന്നുള്ള ഒരു ഉറപ്പ് ഒന്നുമില്ല. നമ്മളിൽ ഫ്രൂട്ടാണ് പലരും ചിന്തിക്കുന്നത്, ഈ ഫ്രൂട്ടാണ് ബോൺ അഗൈൻ ആയതിന്റെ തെളിവെന്നാണ് പലരും ചിന്തിക്കുന്നത്. ആണോ? ആണോ? അല്ല, ഫ്രൂട്ടായത് ഒരു ലോങ് റണ്ണിൽ ഫ്രൂട്ട് ഉണ്ടാവും, പക്ഷെ ഫ്രൂട്ട്സ് എപ്പോഴും ബോൺ അഗൈൻ ആയതിന്റെ ഒരു തെളിവായിട്ട് നമ്മൾ പറയുന്നത്. ഗുണകീനാവുന്നത് ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആ ബേസിക്കിലോട്ടാണ്, ആർ വി റിപ്പൻറ്റഡ് ആൻഡ് ബിലീവ്ഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗുണകീൻ പേഴ്സൺ, എന്റെ ഒരു ഫ്രൂട്ട് വരുന്നില്ല. ഫ്രൂട്ട് ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും, എനിക്ക് ചിലപ്പം എന്റെ പഴയ ബാഡ് സ്വഭാവങ്ങളൊക്കെ ചിലപ്പോൾ എന്റെ ഒന്ന് പുറത്തു വരുന്നുണ്ടായിരിക്കും. ഇപ്പോഴേക്കും ഞാൻ എന്റെ സാൽവേഷനെ ഡൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്, ഞാൻ റിപ്പൻറ്റ് ചെയ്താണോ ബിലീവ് ചെയ്താണോ, ആദ്യത്തെ കാര്യമാണ് നമ്മൾ ഇപ്പോഴും ചെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വി ആർ ഗുണകീൻ. അങ്ങനെ എന്തായാലും ആ ഫ്രൂട്ട് ശരിക്കും മെച്ചൂറിറ്റിയിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും, എല്ലാവർക്കും അത് കാണാനായിട്ട് പറ്റും. ബാക്കിയുള്ളവർക്ക് അത് കാണാനായിട്ട് പറ്റും, ബാക്കിയുള്ളവർക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും, ബാക്കിയുള്ളവർക്ക് അത് കഴിക്കാനായിട്ട് അത് പറ്റും അല്ലേ? എന്നിട്ട് അതാണ് ആദ്യത്തെ പാരബിളിലും പറഞ്ഞത്. എന്തായിരുന്നു ആദ്യത്തെ പാരബിളിലും പറഞ്ഞത്? കണക്ട് ആയി കഴിഞ്ഞാൽ ലൈറ്റ് എല്ലാം, അങ്ങനെ പറഞ്ഞ ലൈറ്റ് വീട്ടിലുള്ളവർക്കെല്ലാം പ്രകാശിക്കും അല്ലേ? അന്നേരം ഒരു ഫുൾ ലൈറ്റ് പ്രകാശിക്കുന്ന പോലെയാണ് ശരിക്കും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്. അത് ദാറ്റ് വിൽ ടേക്ക് ടൈം, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് വേണ്ടി വരും, പെർസിവിയറൻസ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ വീണും എഴുന്നേക്കും, നമ്മൾ വീണ്ടും റിപ്പെൻറ്റ് ചെയ്യും, നമ്മൾ സീൻസ് ഒക്കെ ഏറ്റു പറയും. നമ്മളത് ഗ്രാജുവൽ ഒരു ജേർണിയാണ് ആ ഫ്രൂട്ട്. നാളെ പോലെ നിങ്ങളുടെ എല്ലാവരിലും ഫ്രൂട്ട് ഉണ്ടാവുമോ എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ നമ്മളിത് ഡിമാൻഡ് ചെയ്യാൻ പറ്റും, അത് ടൈം എടുക്കും. പക്ഷെ ടൈം എടുക്കും, ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് കണ്ടീഷൻ മാത്രമാണ്. ഇതേപോലെയാണ് ഒരു ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് കിടക്കുന്നത്. എന്നാൽ ജീസസ് ഇത് പറഞ്ഞതിന് തൊട്ട് പുറകെ വീണ്ടും ആ സെയിം പാരബിൾ റിപ്പീറ്റ് ചെയ്തു അല്ലേ? ഈ സോവറിന്റെ പാരബിൾ പറഞ്ഞതിന് തൊട്ട് പുറകെ തന്നെ ജീസസ് ആ ലൈറ്റിന്റെ പാരബിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെയാണ് ലൈറ്റ് കത്തി എല്ലാവർക്കും പ്രകാശിക്കുന്നത്? മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ പല ലെവൽസിൽ, നമ്മൾ ബോൺ അഗെയിൻ ആയിട്ട് തന്നെ പല ലെവൽസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് നിൽക്കാം അല്ലെ? നമുക്ക് പല വോൾട്ടേജിൽ ബൾബ് കത്തത്തില്ലേ? പല വോൾട്ടേജ് ബൾബ് കത്തുന്നു. എന്താണ് ഒരു ചെറിയ വോൾട്ടേജിൽ ചെറുതായിട്ട് കത്തുന്ന ബൾബ്, അത് ലൈറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ലൈറ്റ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമാണ്? പ്രയോജനമില്ല. അങ്ങനെ ഈ മുറിയിൽ ലൈറ്റ് ചെറുതായിട്ട് കത്തുന്നെങ്കിൽ ആർക്കെങ്കിലും വായിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും പുസ്തകം വായിക്കാൻ പറ്റും. ഓക്കെ, ആ പറഞ്ഞ പോലെ ഉള്ളൂ. നേരെ നമ്മളിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് പുറത്തോട്ട് വരണം, പുറത്തെ ആൾക്കാർ കാണണം, ആൾക്കാർ കണ്ട് എന്താണ് നമ്മളുടെ നല്ല, അതാണ് ജേസസ് പറഞ്ഞ എന്താണ് ആദ്യത്തെ പരമ്പള്ളി മാത്യു ചാപ്റ്റർ 5:14 എന്താ പറഞ്ഞത്? നിങ്ങളുടെ നല്ല പ്രവൃത്തികള് ആൾക്കാർ കണ്ടിട്ട് ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യും അല്ലെ? ഒരു ബൾബ് കത്തുമ്പോ നല്ല ബൾബ് എന്നാരെങ്കിലും പറഞ്ഞു, നല്ല ബൾബ് എന്ന് പറയത്തില്ല, എന്താ അവര് പറയുന്നത്? നല്ല ലൈറ്റ് എന്ന് പറയാൻ പറയും. ഓ, ഭയങ്കര വെട്ടമാണല്ലോ, അല്ല നല്ല ബൾബാണെന്നല്ല. ഒരു ബൾബ് നല്ല ബൾബാണെന്ന് പറയുകയാണെങ്കിൽ എന്താ അത് കാണിക്കുന്നത്? ഒരു ബൾബ്. ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണം, കാരണം ഞാൻ ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഒരു ബൾബ് കത്തുന്നു, അത് കണ്ടിട്ട് ഒരാൾ പറയുന്നു നല്ല ബൾബാണല്ലോ, നല്ല രസമുണ്ടല്ലോ ബൾബ്, നല്ല ഷേപ്പാണ്, അങ്ങനെ കാണും. അതിന്റെ അർത്ഥം എന്താണ് പറയുന്നതിന്റെ അർത്ഥം? ലൈറ്റ്, ലൈറ്റ് അത്ര ഇല്ല അല്ലേ? ലൈറ്റ് അത്രയും ഉണ്ടെങ്കിൽ ആ ബൾബ് ആർക്കെങ്കിലും കാണാൻ പറ്റും? നല്ലപോലെ കത്തുന്ന ഒരു ബൾബിന്റെ ഷേപ്പ് ആർക്കെങ്കിലും കാണാൻ പറ്റും? പറ്റുമോ? പറ്റത്തില്ല. ബൾബിന്റെ ഷേപ്പ് ആൾക്കാർ കാണാൻ പറ്റുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലൈറ്റ് ചെറുതാണ്, ലൈറ്റിൽ ഡിം ആയിട്ട് കത്തുന്ന പോലെ. ഫാൻസി ലൈറ്റ് ഒന്നും വലിയ ലൈറ്റ് കാണത്തില്ല, കാരണം അതിന്റെ ഷേപ്പ് കാണാൻ പറ്റും അല്ലെ. അന്നേരം ഗോഡ് നമ്മളെ ഫാൻസി ലൈറ്റ് ആവാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ളവർക്ക് പ്രകാശിക്കാനായിട്ടാണോ ഉദ്ദേശിക്കുന്നത്? അന്നേരം നമ്മളെ നമുക്ക് നല്ല ബ്രദറാണ്, നല്ല സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതിന് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ഗോഡ് ഭയങ്കര ഗ്രേറ്റ് ആണ്, ഗോഡാണ് ഗോഡിന്റെ തന്നെ ഗ്ലോറിഫൈ. അങ്ങനെ പറയാം, ഗ്ലോറിഫൈ ചെയ്യുന്ന ഗോഡിനെ ആണെങ്കിൽ നമ്മൾ ട്രൂ ലൈറ്റ് ആയിട്ടും ട്രൂ ഫ്രൂട്ട്ഫുൾ ആയിട്ടും